السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇൻഷാ അള്ളാഹ് നമ്മുടെ അർബഊന നവവിയുടെ ആഴ്ചതോറും നടന്നുവരുന്ന ബുധനാഴ്ചയിലെ ദർസ് ഇൻഷാ അള്ളാഹ് ഇന്ന് ആരംഭിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിക്കുവാനും ജീവിതത്തിൽ അമൽ ചെയ്യുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ല, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഏകദേശം 30 ഹദീസുകൾ അല്ലെങ്കിൽ 31 ഹദീസുകളും അത് ഉൾക്കൊള്ളുന്ന വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങളും നമ്മൾ പഠിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിച്ച കാര്യങ്ങളനുസരിച്ച് ജീവിതത്തിൽ അമൽ ചെയ്യുവാനും റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന സാഹചര്യത്തിൽ നമ്മളെ ഉപകരിക്കാനുമുള്ള ഹദീസുകളായി ഈ ഹദീസുകളെ മാറ്റട്ടെ. ഈ ഹദീസുകളനുസരിച്ച് ജീവിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ ഹയാത്താക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇൻഷാ അല്ലാഹ് അർബഊന നവവിയിലെ 32-ാമത്തെ ഹദീസാണ്. നമുക്ക് ഹദീസ് വായിക്കാം. അൻ അബി സഈദിൻ അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വ സ്വഹ്ബിഹി വസല്ലമ ഖാൽ ലാ ളററ വ ലാ ളിറാർ ലാ ളററ വ ലാ ളിറാർ റവാഹു ഇബ്നു മാജഹ് വദ്ദാറുഖുത്നി റഹിമഹുല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. വളരെ ചുരുങ്ങിയ വചനങ്ങളിൽ ധാരാളം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ജവാമിഉൽ കലിം എന്ന് ഉലമാക്കൾ വിശേഷിപ്പിക്കുന്ന ഹദീസുകളിൽപ്പെട്ട ഒരു ഹദീസാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില വാക്കുകൾ വളരെ ചുരുങ്ങിയതായിരിക്കും. ഉലമാക്കൾ പറയുന്നത് പോലെ, മാ ഖല്ല മബ്നാഹു വജല്ല മഅനാ, കലിമത്തുകൾ ഏറെ കുറവാണെങ്കിലും വലിയ വലിയ ആശയങ്ങൾ കൊള്ളുന്ന അത്തരത്തിലുള്ള കലിമത്തുകൾ, മാ ഖല്ല മബ്നാഹു വജല്ല മഅനാ, അതിനാണ് ജവാമിഉൽ കലിം എന്ന് പറയുക. അതിൽപ്പെട്ട ഒരു ഹദീസാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ളററ വലാ ളിറാർ, പരിശുദ്ധമായ ശരീഅത്തിൽ ളററുമില്ല ളിറാറുമില്ല, ളററുമില്ല ളിറാറുമില്ല. ഹദീസിന്റെ ആശയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഹദീസിന്റെ സ്വീകാര്യതയുടെ വിഷയത്തിൽ ചില ഉലമാക്കൾ അഭിപ്രായ വ്യത്യാസം കാണിച്ചിട്ടുണ്ട്. ചിലരത് സഹീഹ് അല്ല, ളഈഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ ഹദീസ് സ്വീകരിച്ചു. ഇനി ഹദീസ് ളഈഫാണെന്ന് അഭിപ്രായമുള്ള പണ്ഡിതന്മാർ തന്നെ ഇതിന്റെ ആശയം ശരീഅത്തിൽ സ്വീകരിക്കുന്നതാണ്. കാരണം ബാക്കിയുള്ള പരിശുദ്ധമായ ഖുർആനിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെയും വചനങ്ങൾ ഈ ഒരു ആശയത്തെ സത്യപ്പെടുത്തുന്നു, അത് സത്യമാണെന്ന് പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ ളററ വലാ ളിറാർ, ശരീഅത്തിൽ ളററുമില്ല ളിറാറുമില്ല, ളററുമില്ല ളിറാറുമില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ളറർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ളിറാർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥങ്ങളുടെ വിഷയത്തിൽ, അതിന്റെ ആശയം എന്താണെന്ന വിഷയത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ഉലമാക്കളുടെ അഭിപ്രായം അനുസരിച്ച് ളറർ എന്ന് പറഞ്ഞാലും ളിറാർ എന്ന് പറഞ്ഞാലും രണ്ടും ഒരേ അർത്ഥമാണ്. ളറർ എന്ന് പറഞ്ഞാലും ളിറാർ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. എന്താണ് അതിന്റെ അർത്ഥം അവരുദ്ദേശിക്കുന്നത്? ളീഖ്, അദ, ഷിദ്ദ, മക്രൂഹ്, ആഫ എന്നൊക്കെയാണ്. അതായത് പ്രയാസം, ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശരീഅത്തിലില്ല. പ്രയാസം എന്നൊരു കാര്യം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്നൊരു കാര്യം ശരീഅത്തിലില്ല. വേറെ ചില ഉലമാക്കൾ പറഞ്ഞു, അല്ല, ളറർ എന്ന് പറഞ്ഞാൽ ഒരർത്ഥം, ളിറാർ എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥമാണ്. ളറർ എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥവും ളിറാർ എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥവുമാണ്. അതിനെന്താണ് അവർ നൽകിയിരിക്കുന്ന വിവക്ഷ? ഇമാം ഇബ്നു സലാഹ് റഹിമഹുള്ളയെ പോലുള്ള പണ്ഡിതന്മാർ പറയുന്നു, അല്ലെങ്കിൽ ഇബ്നു അബ്ദുൽ ബറിനെ പോലുള്ള പണ്ഡിതന്മാർ പറയുന്നു, ളറർ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരെ പ്രയാസപ്പെടുത്തലാണ്. ഒരു വ്യക്തി മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുക, ആ പ്രയാസപ്പെടുത്തുന്നതിലൂടെ ഈ പ്രയാസപ്പെടുത്തുന്ന വ്യക്തിക്ക് ഒരു ഉപകാരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരാൾക്കൊരു ദ്രോഹം ഉണ്ടാക്കുക, അതിലൂടെ എനിക്ക് ഉപകാരം കിട്ടുന്നുണ്ട്. ളറർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വ്യക്തിക്ക് പ്രയാസമുണ്ടാക്കുക, ആ പ്രയാസം അവന് പ്രയാസമാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അതിലൂടെ ഉപകാരമുണ്ടാവുന്നുണ്ട്, അതാണ് ളറർ. ളിറാർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വ്യക്തിക്ക് പ്രയാസമുണ്ടാക്കുക, അതിലൂടെ എനിക്ക് ഒരു നേട്ടവുമില്ല, എനിക്കൊരു നേട്ടവുമില്ല, ഇതാണ് ളിറാർ എന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ചില ഉലമാക്കൾ അതിന് നൽകിയിരിക്കുന്ന വിവക്ഷ. ശരിക്ക് വേർതിരിച്ച് മനസ്സിലാക്കുക, ളറർ എന്ന് പറഞ്ഞാൽ ഇമാം ഇബ്നു സലാഹിന്റെയും ഇബ്നു അബ്ദുൽ ബറിന്റെയും ഒക്കെ അരികിൽ അവർ പറയുന്നു, ളറർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ പ്രയാസപ്പെടുത്തുക, അവന് പ്രയാസമാണെങ്കിലും ആരാണോ ചെയ്യുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അതിൽ എന്തെങ്കിലും ഒരു നേട്ടമുണ്ട് അല്ലെങ്കിൽ ഉപകാരമുണ്ട്. ളിറാർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഉപദ്രവം ഉണ്ടാക്കുക, അതിലൂടെ ഇവന് പ്രത്യേകിച്ച് ഒരു നേട്ടവും ലഭിക്കാനില്ല. ഇതാണ് ചില ഉലമാക്കൾ പറഞ്ഞിരിക്കുന്ന വേർതിരിവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് രണ്ടാണെങ്കിലും ശരീഅത്തിലില്ല, ളിറാറാണെങ്കിലും ശരീഅത്തിലില്ല, ളിറാറാണെങ്കിലും ശരീഅത്തിലില്ല. ഈ രണ്ട് അർത്ഥത്തിൽ നമ്മൾ സ്വീകരിച്ചാലും പ്രയാസം എന്നുള്ളത് ശരീഅത്ത് എപ്പോഴും നിഷേധിച്ചതാണ്. ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ പ്രയാസമില്ല, ഏത് മേഖലയിലാണെങ്കിലും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഇബാദാത്തുകൾ, ശരീഅത്തുമായി ബന്ധപ്പെട്ട ഇബാദാത്തുകൾ, നമസ്കാരം പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെയുള്ള ഓരോരോ വിഷയങ്ങൾ, ഒരു കാര്യത്തിലും ശരീഅത്ത് നമ്മളെ പ്രയാസപ്പെടുത്തുന്നില്ല. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അത് ശരീഅത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയിരിക്കുന്ന റഹ്മത്താണ്. ഉദാഹരണത്തിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, ഫർളായ നമസ്കാരങ്ങൾ നിന്നുകൊണ്ട് നിർവഹിക്കുക എന്നുള്ളത് വാജിബാണ്, നിർബന്ധമാണ്. ഒരു വ്യക്തിക്ക് നിന്നുകൊണ്ട് നമസ്കരിക്കാൻ കഴിവുണ്ടായിട്ടും അവൻ ഫർള നമസ്കാരം ഇരുന്നു കൊണ്ട് നമസ്കരിച്ചാൽ അവന്റെ നമസ്കാരം ബാത്തിലാണ്, അവന്റെ നമസ്കാരം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ സ്വീകാര്യമല്ല. പക്ഷേ ഒരു വ്യക്തിക്ക് പ്രയാസമുണ്ടെങ്കിൽ, ഇരിക്കാൻ നിൽക്കാൻ വേണ്ടി പ്രയാസമുണ്ടെങ്കിൽ അവന് ഇരുന്നു കൊണ്ട് ഫർള നമസ്കാരം നിർവഹിക്കൽ ശരീഅത്ത് അനുവദിച്ചതാണ്. കാരണം ശരീരത്തിന് പ്രയാസം നൽകിക്കൊണ്ട് ഒരിക്കലും നിന്നുകൊണ്ട് നമസ്കരിക്കാൻ ശരീഅത്ത് നമ്മോട് കൽപ്പിക്കുന്നില്ല. ഒരു മനുഷ്യന്റെ ശരീരത്തിനെ ദ്രോഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തിക്കൊണ്ട് നിന്നുകൊണ്ട് ഫർള് നമസ്കരിക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നില്ല. സാധിക്കാത്ത ഒരു വ്യക്തിയോട് നോമനുഷ്ഠിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നില്ല. ഒരു വ്യക്തിക്ക് അസുഖം ബാധിച്ചു, അയാൾക്ക് ഒരു കാരണവശാൽ നോമനുഷ്ഠിക്കാൻ വേണ്ടി സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ ഇസ്ലാം കാര്യത്തിൽപ്പെട്ട ഒരു വിഷയമാണ് നോമ്പ്, നിർബന്ധമായും നീ നോറ്റേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് നോൽക്കാൻ ഒരിക്കലും പരിശുദ്ധമായ ദീൻ കൽപ്പിക്കുന്നില്ല. മറിച്ച് രോഗം വിട്ടുമാറാത്തൊരവസ്ഥയിലാണെങ്കിൽ ഓരോരോ നോമ്പിന് പകരവും ഒരു മിസ്കീന് ഭക്ഷണം നൽകിയാൽ മതി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ശരീഅത്ത് ഒരിക്കലും ഒരു വ്യക്തിയെ പ്രയാസപ്പെടുത്തുന്നില്ല. ഒരു വ്യക്തിക്ക് വുളൂ ചെയ്യണം, നമസ്കരിക്കാൻ വേണ്ടി വുളൂ ചെയ്യണം. പക്ഷേ വുളൂ ചെയ്യുകയാണെങ്കിൽ അവന്റെ ശരീരത്തിന് ദ്രോഹമുണ്ടാകും. ഒന്നിക്കൽ അവന് ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന രോഗം അധികരിക്കും, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ പുതിയ വല്ല രോഗവും അവന് വരും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണെങ്കിൽ ശരീഅത്ത് അവന് തയമ്മും അനുവദിച്ചു കൊടുത്തു. ഇതാണ് ശരീഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പറഞ്ഞു തന്നത്. ലാ ളിറാർ, ശരീഅത്തിൽ ഒരിക്കലും അള്ളാഹു നമ്മൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഇബാദത്തുകളിൽ ഒരിക്കലും അടിമയെ പ്രയാസപ്പെടുത്തലില്ല. അതേപോലെ തന്നെ മുആമലാത്തുകളിൽ, മനുഷ്യൻ അവന്റെ ക്രയവിക്രയങ്ങളുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഒരിക്കലും ആരെയും പ്രയാസപ്പെടുത്താൻ പാടില്ല, ഒരിക്കലും ഒരാളെയും പ്രയാസപ്പെടുത്താൻ പാടില്ല. ഉദാഹരണത്തിന്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ സൂറത്തുൽ ബഖറയിൽ ത്വലാഖിനെ സംബന്ധിച്ച് പറയുന്ന ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തുംസികൂഹുന്ന ളിറാറൻ ലിതഅതദു, വലാ തുംസികൂഹുന്ന ളിറാറൻ ലിതഅതദു എന്ന് പറഞ്ഞാൽ, ഒരു ഭാര്യയെ ഒരാൾ ത്വലാഖ് ചെയ്താൽ പിന്നെ അവളെ തിരിച്ചെടുക്കുന്നത് ഒരിക്കലും അവളെ പ്രയാസപ്പെടുത്താൻ വേണ്ടി ആവാൻ പാടില്ല. ഒരു ഭാര്യയെ ഒരാൾ ത്വലാഖ് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും അവളെ തിരിച്ചെടുക്കുന്നത് ഒരിക്കലും അവളെ പ്രയാസപ്പെടുത്താൻ വേണ്ടി ആവാൻ പാടില്ല. ആയത്തിന്റെ പൂർണ്ണമായ വശനാന്ന് വായിച്ചു കേൾപ്പിക്കാൻ മനസ്സിലാകാൻ, അല്ലാഹു പറഞ്ഞു, വൈദാ ത്വല്ലഖ്തുമു നിസാഅ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ത്വലാഖ് ചെയ്യുകയാണെങ്കിൽ, സ്ത്രീകളെ ത്വലാഖ് ചെയ്യുകയാണെങ്കിൽ, ഫബലഗ്ന അജലഹുന്ന, അങ്ങനെ അവരുടെ ഇദ്ദ കാലഘട്ടം പൂർത്തിയായെങ്കിൽ, ഫംസിക്കൂഹുന്ന ബിമഅറൂഫ്, നിങ്ങൾക്ക് ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഇദ്ദ കാലം പൂർത്തിയായെങ്കിലല്ല, ഇദ്ദ തീരാനായെങ്കിൽ, ഒരു വ്യക്തി ഒരു സ്ത്രീയെ ത്വലാഖ് ചെയ്തു, അവളുടെ ഇദ്ദയിലാണ് അവളുടെ ഇദ്ദ തീർന്നിട്ടില്ല, അങ്ങനെ ഈ വ്യക്തിക്ക് വീണ്ടും അവളെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അള്ളാഹു പറയുന്നു, ഫംസിക്കൂഹുന്ന ബിമഅറൂഫ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ അവളെ തിരിച്ചു നിനക്ക് ഭാര്യയായിട്ട് സ്വീകരിക്കാം. ഔ സരിഹൂഹുന്ന ബിമഅറൂഫ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ അവളെ നിനക്ക് ത്വലാഖ് ചെയ്ത് ഒഴിവാക്കാം, അവളുടെ ഇദ്ദ തീരുന്നത് വരെ നിനക്ക് തിരിച്ചെടുക്കാതിരിക്കാം, അതോടെ അവൾ നിന്നിൽ നിന്നും വേർപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മൾക്ക് പറഞ്ഞു തരുന്നു. മനസ്സിലായില്ലേ? അതായത്, ഒരു വ്യക്തി അവന്റെ ഭാര്യയെ ത്വലാഖ് ചെയ്തു, അവൾ ഇദ്ദയിലാണ്, ഇദ്ദ കാലഘട്ടം കഴിയുന്നതിന് മുമ്പ് തിരിച്ചെടുക്കൽ അനുവദനീയമാണല്ലോ, ഇദ്ദ കാലഘട്ടം കഴിയുന്നതിന് മുമ്പ് പുതിയ നിക്കാഹൊന്നും ഇല്ലാതെ തിരിച്ചെടുക്കൽ അനുവദനീയമാണ്. അപ്പോൾ ഈ സ്ത്രീ ഇദ്ദ കഴിയുന്നതിന് മുമ്പ് ഒരു പുരുഷനെ തിരിച്ചെടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അള്ളാഹു പറയുന്നു, ഫംസിക്കൂഹുന്ന ബിമഅറൂഫ്, നല്ല രീതിയിൽ നിനക്ക് എന്ത് ചെയ്യാം, അവളെ തിരിച്ചെടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഔ സരിഹൂഹുന്ന ബിമഅറൂഫ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. ശരീഅത്ത് അനുവദിക്കുന്നതാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ولا تمسكوهن ضرارا لتعتدوا ولا تمسكوهن ضرارا لتعتدوا علماء الوشديركن واحذروا ان تكون مراجعتهن بقصد الاضرار بهن لاجل الاعتداء على حقوقهن ഒരു സ്ത്രീയെ പൊതുവെന്തിനാ തലാഖ് ചെയ്യുക? എന്തെങ്കിലും പ്രയാസം അവളിൽ നിന്നുണ്ടാകും, എന്തെങ്കിലും സ്വഭാവം മോശമായിരിക്കും. അത്തരത്തിൽ മോശമായ ഒരു സ്വഭാവത്തിന്റെ പേരിൽ ഒരു സ്ത്രീയെ ഒരാൾ തലാഖ് ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസത്തിന്റെ പേരിൽ ഒരു സ്ത്രീയെ ഒരാൾ തലാഖ് ചെയ്തു, അവളുടെ ഇദ്ദാ കാലഘട്ടം കഴിയുന്നതിന് മുമ്പ് ഈ പുരുഷൻ വീണ്ടും അവളെ തിരിച്ചെടുക്കുകയാണ്. എന്താണ് അവന്റെ ഉദ്ദേശം? അവള് എന്തായാലും എന്നെ ദ്രോഹിച്ചു, അതുകൊണ്ട് അവൾക്ക് തിരിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കണം, അവളെ തിരിച്ചെടുത്തിട്ട് അവൾക്ക് ചെലവിന് കൊടുക്കാതിരിക്കണം, അല്ലെങ്കിൽ അവളെ പ്രയാസപ്പെടുത്തണം എന്ന ഉദ്ദേശത്തിലാണെങ്കിൽ ശരിയായി നമ്മൾക്ക് പറഞ്ഞു തരുന്നു, വലാ തുംസികൂഹുന്ന ദിറാറൽ ലിതഅതദു. അവൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിരിക്കുന്ന ഹക്കുകൾ നൽകാതെ അവളെ പ്രയാസപ്പെടുത്താനാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ പണിക്ക് നിൽക്കരുത്. അങ്ങനെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ യഫ്അൽ ദാലിക ഫഖദ് ളലമ നഫ്സഹു, ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അവന്റെ ശരീരത്തിന് ശിക്ഷ ലഭിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമ്മൾ ഇടപഴകുന്ന ജീവിതത്തിന്റെ മേഖലകൾ, ക്രയവിക്രയങ്ങൾ, കച്ചവടമാവട്ടെ, കല്യാണമാവട്ടെ, തുടങ്ങിയ കാര്യങ്ങളിൽ ആരെയും പ്രയാസപ്പെടുത്താൻ ശരീഅത്ത് ഒരിക്കലും നമ്മൾക്ക് അനുവാദം നൽകുന്നില്ല. അതേപോലെ തന്നെ ഒരു വ്യക്തി കച്ചവടം നടത്തുന്നു, കച്ചവടം നടത്തുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരെ വഞ്ചിച്ചുകൊണ്ട് അല്ലെങ്കിൽ പറ്റിച്ചുകൊണ്ടുള്ള കച്ചവടം ഒരിക്കലും ശരിയായി അനുവദിക്കുന്നില്ല. ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്, ലാ ളററ വലാ ളിറാർ. സ്വയമായിട്ട് തന്റെ ശരീരത്തിനെ ദ്രോഹിക്കുന്ന ഒരു കാര്യവും ശരിയായി നമ്മൾക്ക് വാജിബാക്കിയിട്ടില്ല. നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യവും ശരിയായി വാജിബാക്കിയിട്ടില്ല എന്നതുപോലെ തന്നെ ബാക്കിയുള്ളവരിലേക്ക് നമ്മൾ കാരണം ഒരു പ്രയാസം എത്താനും പാടില്ല. ഇത് രണ്ടും ശരിയായി നമ്മൾക്ക് വിലക്കിയിരിക്കുന്ന കാര്യമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശരീഅത്തിന്റെ ഭംഗി, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് എത്രമാത്രം റഹ്മത്തുള്ള ആളാണ്, അല്ലെങ്കിൽ എത്രമാത്രം റഹ്മത്തുള്ള റബ്ബാണ് എന്നൊരു കാര്യം ഇതിലൂടെ നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലാ ളററ വലാ ളിറാർ രണ്ടിന്റെയും അർത്ഥം ഒന്നാണോ രണ്ടാണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു അതിൽ ഏറ്റവും ശരിയായ അഭിപ്രായം ഇബ്നു സലാഹിന്റെയും ഇബ്നു അബ്ദുൽ ബറിന്റെയും ഒക്കെ അഭിപ്രായമാണ്. അതായത് ബാക്കിയുള്ളവർക്ക് പ്രയാസമുണ്ടാ, ഇബ്നു സലാഹും ഇബ്നു അബ്ദുൽ ബറും പറഞ്ഞത് എന്താണ്? ഒരു വ്യക്തി ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അതിലൂടെ അവന് നേട്ടമുണ്ട്, അതാണ് ളിറാർ. ളിറാർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്നു, അതിലൂടെ അവന് യാതൊരു നേട്ടവും ഇല്ല. ഇതാണ് വിശദീകരണം പറഞ്ഞത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മറ്റൊരാൾക്ക് നമ്മൾ കാരണം മറ്റൊരാൾക്ക് പ്രയാസമുണ്ടാകുന്നതിന്റെ ശരീഅത്തിന്റെ വിധി എന്താണ്? ഈ വിഷയത്തിൽ പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇമാം മാലിക്കിന്റെയും ഇമാം അഹമ്മദിന്റെയും വീക്ഷണമല്ല ഇമാം ഷാഫിഇയുടെയും ഇമാം അബൂ ഹനീഫയുടെയും വീക്ഷണം. ആ അഭിപ്രായ വ്യത്യാസം പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല, മറിച്ച് അതിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു ഭാഗം മാത്രം പറയാം. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ ഈ വിഷയത്തിൽ, അതേപോലെ തന്നെ ഇമാം മാലിക് റഹിമഹുല്ലാ ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്ന തഹ്ഖീഖ് എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യുന്നതിലൂടെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ആ ബുദ്ധിമുട്ട് എങ്ങനെയുള്ളതാണെന്ന് നോക്കണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന് ഹുക്മ് നൽകപ്പെടുക. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഒരു വ്യക്തി അയാളുടെ വീടിന്റെ ജനാല തുറക്കുന്നതിലൂടെ, വിൻഡോസ് തുറക്കുന്നതിലൂടെ അപ്പുറത്തെ അയൽവാസിക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അപ്പുറത്തെ അയൽവാസിയുടെ വീടിന്റെ അകത്തേക്കായിരിക്കും ഈ ജനാല തുറന്നാൽ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അയാൾക്ക് അത് ഇഷ്ടപ്പെടില്ല. പക്ഷെ ആ ഒരു പ്രയാസം അഹമ്മദ് ഹംബൽ റഹിമഹുള്ള പോലുള്ള പണ്ഡിതന്മാരുടെ തഫ്സീർ അനുസരിച്ച് അത് മുഅതാദാണ്, ജനങ്ങൾക്കിടയിൽ പതിവായിരിക്കുന്ന ഒരു കാര്യമാണ്. യാതൊരു കാരണവശാലും വീടിന്റെ അകത്ത് അനുവദിക്കപ്പെടാത്ത കാഴ്ചകളല്ല ഞാൻ ഉദ്ദേശിച്ചത്, മറിച്ച് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ വീടുകൾ ജനാല തുറന്നു വെച്ചാൽ ഒരു പക്ഷേ അപ്പുറത്തെ വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗമൊക്കെ കാണാൻ വേണ്ടി സാധ്യതയുണ്ട്. അതൊരു പക്ഷേ അയൽവാസിക്ക് പ്രയാസം ഉണ്ടാകും. ഇമാം അഹമ്മദ്, ഇമാം അബൂ ഹനീഫയുടെയും ഇമാം ഷാഫിഇയുടെയും കൗൽ അനുസരിച്ച് അത് അനുവദനീയമല്ല. ഒരു വ്യക്തിക്ക് അങ്ങനെ പ്രയാസം, നമ്മുടെ അയൽവാസിക്ക് നമ്മൾ ജനല് തുറക്കുന്നത് കാരണം പ്രയാസം ഉണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം അനുസരിച്ച് നമ്മൾ ആ ജനാല തുറക്കാൻ പാടില്ല. പക്ഷെ ഇമാം അഹമ്മദ് റഹിമഹുള്ള തുടങ്ങിയ പണ്ഡിതന്മാർ പറയുന്നു, മുഅസ്സിരീങ്ങളായ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചില പണ്ഡിതന്മാരും പറയുന്നു, അത്തരത്തിലുള്ള കാര്യം ജനങ്ങൾക്കിടയിൽ പതിവായതാണ്, അതുകൊണ്ട് ആ ഒരു ചെറിയ ബുദ്ധിമുട്ട് സഹിക്കാൻ ആര് തയ്യാറാവണം? അയൽവാസി തയ്യാറാവണം. നേരെ മറിച്ച് ചില പ്രയാസങ്ങൾ എങ്ങനെയുള്ളതായിരിക്കും? ഇപ്പൊ ഉദാഹരണത്തിന്, ഒരു വ്യക്തി ഒരു സ്ഥലത്ത് കിണർ കുഴിച്ചു, അയാളുടെ വീട്ടിൽ കിണർ കുഴിച്ചു. അപ്പൊ നമ്മള് നമ്മുടെ വീടിന്റെ അവിടെ വന്നിട്ട് കിണർ കുഴിക്കുമ്പോൾ ആ അയൽവാസിയുടെ കിണറിനോട് അടുപ്പിച്ച് തന്നെ കുഴിക്കുമ്പോൾ ഒന്നുകൂടി ആഴത്തിൽ കുഴിച്ചാൽ ആ വെള്ളം കൂടി നമ്മൾക്ക് ലഭിക്കും. ആ വെള്ളവും കൂടി നമ്മൾക്ക് ലഭിക്കും. യാതൊരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അത് മുഅ്താദല്ല, ജനങ്ങൾക്കിടയിൽ പതിവായിരിക്കുന്ന ഒരു ളററല്ല. മറിച്ച് ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഉലമാക്കൾ പറയുന്നത് പോലെ മസ്ലഹത്തുൽ അവ്വൽ മുതഖദ്ദിമത്തുൻ അലൈഹി, ആരാണോ ആദ്യം ആ ഒരു മസ്ലഹത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ആ കാര്യം ചെയ്തത് അവനാണ് അത് ലഭിക്കേണ്ടത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനാലയുടെ വിഷയമാണെങ്കിലും അത് അൽവാസിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒഴിവാക്കുന്നതിനാണ് നല്ലത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിന്റെ ജനൽ വായു പ്രവേശിക്കാൻ വേണ്ടി നമ്മൾ തുറന്നിടുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, നല്ല ശുദ്ധവായു ലഭിക്കണം. പക്ഷേ അത് അയൽവാസിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ അത് ഉപേക്ഷിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇമാം ഷാഫിഈയും ഇമാം അബൂ ഹനീഫയും ഒക്കെ പറയുന്നത് പോലെ. പക്ഷേ ഒരു വ്യക്തി തുറന്നിട്ടാൽ അവൻ കുറ്റക്കാരനാകും എന്ന് പറയാൻ വേണ്ടി സാധ്യമല്ല. നേരെ മറിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തി കിണർ കുഴിച്ചു, അദ്ദേഹത്തിന് അവിടെ വെള്ളം ആവശ്യമുണ്ട്, അതിന്റെ അടുക്കൽ തന്നെ പോയിട്ട് നമ്മൾ മറ്റൊരു കിണർ കുഴിക്കുന്നു, അങ്ങനെയാണെങ്കിൽ അത് ലൊററുണ്ടാക്കും, അത് പ്രയാസമുണ്ടാക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾ ശറഈയായിട്ട് ഒരു പക്ഷേ നമ്മൾ കുറ്റക്കാരനാകാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ കാരണമാകും. അതേപോലെ തന്നെ ഉലമാക്കൾ അതിന് പറയുന്ന മറ്റൊരു ഉദാഹരണമാണ്, ഒരു വ്യക്തിക്ക് അയാളുടെ വീടുണ്ടാക്കുന്ന സമയത്ത് അവിടെ ഒരു കുഴിയുണ്ടാക്കണം. അപ്പോൾ ചില സ്ഥലങ്ങൾ നമ്മൾ കാണാറുണ്ട്, പാറ പോലുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടെ എന്തെനിക്ക് അതിനെന്താ പറയാന്ന് എനിക്കറിയില്ല, ചില രീതിയിലുള്ള ബോംബുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ പാറകൾ പൊട്ടിക്കാറുണ്ട്. അത് ശരാ അനുവദിച്ചൊരു കാര്യമാണ്. പക്ഷേ ചില ആൾക്കാർ അങ്ങനെ ചെയ്യുമ്പോൾ അയൽവാസിയുടെ വീടിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കും, ഒന്നിക്കൽ വീട് ഒരു ഭാഗം തകരും, അല്ലെങ്കിൽ വീടിലെ വസ്തുക്കൾ തകരും. അങ്ങനെയാണെങ്കിൽ ഉലമാക്കൾ പറയുന്നു അതൊരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അഥവാ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അയൽവാസിയോട് ആദ്യം അനുവാദം വാങ്ങിക്കുക. അവന്റെ വീടിന് വല്ല കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കേടുപാടുകൾ നികത്തിക്കൊടുക്കുമെന്നൊരു ഉറപ്പോടുകൂടി മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശരീഅത്ത് ഒരിക്കലും ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. പ്രിയപ്പെട്ടവർ, ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചുരുക്കത്തിൽ പറയാം. കാരണം ഒരു പക്ഷേ പല ആൾക്കാർക്കും കേട്ടത് ചില ഇഷ്കാരുണ്ടാകും. ഒന്നാമത്തെ വിഷയം നമ്മൾ സൂചിപ്പിച്ചത്, ശരീഅത്തിൽ സ്വയം ശരീരത്തിനോട് ദ്രോഹം ചെയ്യാനോ ബാക്കിയുള്ളവരോട് ദ്രോഹം ചെയ്യാനോ ഒരിക്കലും ശരീഅത്ത് നമ്മൾക്ക് അനുവാദം നൽകുന്നില്ല. രണ്ടായാലും ശരീഅത്തിൽ തെറ്റാണ്. ഒരു അടിമ മറ്റൊരു അടിമയോട് ദ്രോഹം ചെയ്യൽ ശരീഅത്തിൽ ഹറാമാണ്. ഒരു അടിമ മറ്റൊരു അടിമയോട് ദ്രോഹം ചെയ്യുക എന്നുള്ളത് ശരീഅത്തിൽ മുഹറമാണ്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളൊരു കാര്യം ചെയ്യുന്നതിലൂടെ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക, അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾക്കൊരു നേട്ടവുമില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു കാര്യം ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ല. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഇനി നമ്മളൊരു കാര്യം ചെയ്യുന്നതിലൂടെ മറ്റുള്ളവർക്ക് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട്, ആ ബുദ്ധിമുട്ടുകളൊക്കെ നാട്ടിന്റെ പൊതുവെ രീതി അനുസരിച്ച് എല്ലാവർക്കും ഉള്ളതാണ്, അങ്ങനെയാണെങ്കിൽ അത് പ്രശ്നമില്ല എന്നാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയെ പോലുള്ള പണ്ഡിതന്മാർ ആ വിഷയത്തിൽ സമർത്ഥിക്കുന്നത്. അതുകൊണ്ട് ആ വിഷയങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യാതൊരു കാരണവശാലും നമ്മൾ കാരണം ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല, ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. ആരാണെങ്കിലും ആരോടും നമ്മൾ ദുൽമ പ്രവർത്തിക്കാൻ പാടില്ല. അത് ആരോടാണെങ്കിലും നമ്മളെ ഒരാൾ കുറെ കുറ്റം പറഞ്ഞു, ഒരേ കുറെ വഴിചാരി, എത്ര തന്നെ കുറ്റം പറഞ്ഞാലും അയാളോട് മാപ്പ് നൽകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഷെയ്ഖ് മുഖ്ബൽ ഇബ്നു ഹാദി അൽ വാദിഈ റഹിമഹുല്ലാ അദ്ദേഹം പറയാറുണ്ടായിരുന്നു, എന്നെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും എനിക്ക് വേണ്ടി ഇന്തിഖാമ ചെയ്യില്ല, എനിക്ക് വേണ്ടി ഞാൻ പകരം ചോദിക്കില്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിനെ ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ അതിന് ഞാൻ പകരം ചോദിക്കും. അത് യഥാർത്ഥത്തിൽ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഅസ്സിരീങ്ങളായ ഉലമാക്കളിൽ പലരുടെയും രീതികളിൽ നമ്മൾക്കത് കാണാൻ വേണ്ടി പറ്റുമെങ്കിലും അതിന്റെ യഥാർത്ഥ സ്രോതസ് എവിടെ നിന്നാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത രീതിയിൽ നിന്നാണ്. ചില ഹദീസുകളിൽ വന്നതുപോലെ ഒരിക്കലും പ്രവാചകൻ സ്വയം ശരീരത്തിന് വേണ്ടിയിട്ട് പ്രതികാരമെടുത്തിരുന്നില്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഹുറുമാത്തുകൾ, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ജനങ്ങൾ പിച്ച് ചീന്തുമ്പോൾ, ജനങ്ങൾ അതിനൊന്നും ഒരു വില കൊടുക്കാതിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ രീതിയിൽ വിലക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യം മുറുകെ പിടിക്കുക. ലാ ളററ വലാ ളറാർ, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. ഈ ഹദീസ് എല്ലാവരും മനപ്പാടാക്കുക. ലാ ളററ വലാ ളറാർ, ഇത്രയേ ഉള്ളൂ. ലാ ളററ വലാ ളറാർ, ആരെയും പ്രയാസപ്പെടുത്താൻ പാടില്ല. ആരെയും, ഒരാളെയും, ഒരു വാക്കുകൊണ്ടാണെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ടാണെങ്കിലും നമ്മൾ ആരെയും പ്രയാസപ്പെടുത്താൻ പാടില്ല. ഏത് സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ആഖിറത്തിലേക്ക് പോകേണ്ടി വരിക എന്നൊരു കാര്യം നമ്മൾക്ക് ആർക്കും അറിയില്ല. ഒരു സഹാബി സ്വർഗത്തിൽ പോകാനുള്ള കാരണമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ രാത്രിയിൽ ഉറങ്ങുമ്പോൾ അവന്റെ ഹൃദയം ശുദ്ധിയായിരിക്കും, ആരോടും ഒരു പകയോ വിദ്വേഷമോ ഒന്നും തന്നെ അവന്റെ മനസ്സിലില്ല. അത്തരത്തിൽ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ മനസ്സിൽ ആരോടും വിദ്വേഷമുണ്ടാവരുത്, പകയുണ്ടാവരുത്, പ്രയാസമുണ്ടാവരുത്. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചതുപോലെ ജനങ്ങൾക്ക് ദീൻ പറഞ്ഞു കൊടുത്തുകൊണ്ട് ദീൻ അനുസരിച്ചുള്ള ഒരു ജീവിതം നമ്മൾ ജീവിക്കാൻ വേണ്ടി തയ്യാറായാൽ നമ്മൾക്ക് ഇഹപര ലോകത്ത് വിജയം കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരെയും ബുദ്ധിമുട്ടിക്കരുത്, ആരെയും പ്രയാസപ്പെടുത്തരുത്, സ്വയം ശരീരത്തിനെ പ്രയാസപ്പെടുത്തരുത്, സ്വയം ശരീരത്തിനെ ബുദ്ധിമുട്ടിക്കരുത്, ബാക്കിയുള്ള ആൾക്കാരെയും ബുദ്ധിമുട്ടിക്കരുത്. ഒരു കാരണവശാലും നമ്മൾ കാരണം ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാകരുത്. ആ ഒരു രീതിയിൽ ജീവിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറായാൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ മഹത്വം, അതിന്റെ സന്ദേശം ജനങ്ങൾ ഉൾക്കൊള്ളും. എത്രയോ ആൾക്കാർക്ക് ദീന് പഠിക്കാനും മനസ്സിലാകാനും അത് കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല രീതിയിൽ അവന്റെ അടിയാറുകളോട് വർത്തിക്കുവാനും അതനുസരിച്ചുകൊണ്ട് അവർക്ക് ദീന് മനസ്സിലാക്കി കൊടുക്കുവാനും അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.